2024 ഏപ്രിൽ 16 ചൊവ്വ. ഇന്ന് 1199 മേടം 3. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഇറാൻ ആക്രമണം മുന്നറിയിപ്പോടെയെന്ന് ഇറാൻ, കരുതലോടെ ഇസ്രായേൽ. യുദ്ധവ്യാപന ഭീതി കുറയുന്നു, തിരിച്ചടിക്കരുതെന്ന് ഇസ്രായേലിനോട് ലോകം. ഇസ്രായേലിനെ ആക്രമിച്ചത് യുഎസിനെ അറിയിച്ച ശേഷമാണെന്ന് ഇറാൻ വ്യക്തമാക്കി. തിരിച്ചടിക്കരുതെന്ന യുഎസിൻ്റെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും അഭ്യർത്ഥനയോട് സംയമനത്തോടെ ഇസ്രായേൽ പ്രതികരിച്ചത് മധ്യപൂർവ്വ ദേശത്ത് യുദ്ധവ്യാപന ഭീതി കുറച്ചു. ഈ മാസം 1 ഡമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ച ഒരു ജനറൽ ഉൾപ്പെടെ 7 ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് തിരിച്ചടിയായി ശനിയാഴ്ച 300 മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ഇവയിൽ മിക്കതും ഇസ്രായേൽ അതിർത്തി കടക്കും മുൻപ് വെടിവെച്ചിട്ടു. ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതല്ലാതെ കാര്യമായ നാശമൊന്നും ഇസ്രായേലിലുണ്ടായില്ല. ആക്രമണത്തെ തുടർന്ന് രാജ്യത്ത് ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷാ നിയന്ത്രണങ്ങളിൽ ഇസ്രായേൽ ഇന്നലെ ഇളവ് വരുത്തി. ആക്രമിക്കുന്നതിന് 72 മണിക്കൂർ മുമ്പ് തുർക്കി, ഇറാഖ്, ജോർദാൻ എന്നീ അയൽരാജ്യങ്ങളെയും അവരിലൂടെ യുഎസിനെയും അറിയിച്ചിരുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലയാണ് അറിയിച്ചത്. തുർക്കി, ഇറാഖ്, ജോർദാൻ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചെങ്കിലും യുഎസ് ഇത് നിഷേധിച്ചു. കടുത്ത നാശം ലക്ഷ്യമിട്ടാണ് ഇറാൻ്റെ ആക്രമണമെങ്കിലും ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഒപ്പം കൂടില്ലെന്ന് യുഎസ് വ്യക്തമാക്കി. ഗാസ യുദ്ധത്തോടെ കലുഷിതമായ മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കാൻ താൽപ്പര്യമില്ലെന്നും അറിയിച്ചു. തിരിച്ചടിക്കരുതെന്ന് ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന ഇസ്രായേൽ മാനിച്ചത് ആശ്വാസമായി. സംഘർഷം പാടില്ലെന്ന് റഷ്യയും അഭ്യർത്ഥിച്ചു. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും സംയമനത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്തു. ഇസ്രായേലിലെ യുദ്ധമന്ത്രിസഭ ചേർന്നെങ്കിലും കനത്ത തിരിച്ചടിക്ക് അനുകൂലമായ തീരുമാനമുണ്ടായില്ല. അതേസമയം ഗാസയിൽ ഇന്നലെ 68 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇതോടെ മരണം 33,797 വർദ്ധിച്ചു. സൈന്യം പിൻവാങ്ങിയ വടക്കൻ ഗാസയിലേക്ക് പലസ്തീൻകാർ തിരിച്ചെത്തുന്നത് അപകടകരമാണെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. സേനയിലെ 2 കരുതൽ ബ്രിഗേഡുകളോട് നടപടിക്കൊരുങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദക്ഷിണ ഗാസയിലെ റഫ ആക്രമിക്കുന്നതിന് മുന്നോടിയായി ഇതിനെ കണക്കാക്കുന്നു. മേഖലയിൽ സമാധാനത്തിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ജോർദാനിലെ അബ്ദുള്ള രാജാവിനെ ഫോണിൽ വിളിച്ച് ചർച്ച നടത്തി. ഇന്നലെ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാഖിൽ യുഎസ് സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് ചർച്ചയായതായി അറിയുന്നു. തമിഴ്നാട് പിടിച്ചെടുത്ത 4 കോടി NDA സ്ഥാനാർത്ഥിയുടേത്. അനധികൃതമായി കടത്താൻ ശ്രമിച്ച 4 കോടി രൂപ പിടികൂടിയ കേസിൽ BJP സ്ഥാനാർത്ഥി നൈനാർ നാഗേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്യും. പിടിച്ചെടുത്ത പണം MLA കൂടിയായ അദ്ദേഹത്തിൻ്റെതാണെന്ന പ്രഥമ വിവര റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 22 ഹാജരാകാൻ സമൻസ് അയച്ചത്. നൈനാർ നാഗേന്ദ്രൻ്റെ ഹോട്ടലിലെ 3 ജീവനക്കാരിൽ നിന്ന് ട്രെയിൻ യാത്രക്കിടെയാണ് പണം പിടികൂടിയത്. വോട്ടർമാർക്ക് വിതരണം ചെയ്യാനുള്ളതാണെന്ന് പിടിയിലായവർ മൊഴി നൽകിയിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിച്ച പണം ചെന്നൈയിലെ ഹോട്ടലിലെത്തിച്ച് സ്യൂട്ട് കേസുകളിൽ ഒളിപ്പിച്ചാണ് കടത്താൻ ശ്രമിച്ചത്. ഇതിനിടെ വെല്ലൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും പുതിയ നീതി കക്ഷി നേതാവുമായ AC ഷൺമുഖത്തിൻ്റെ അനുയായിയുടെ വീട്ടിൽ നിന്ന് രേഖകളില്ലാത്ത 8.50 ലക്ഷം രൂപയും 60 സാരികളും പിടിച്ചെടുത്തു. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ ഇതേവരെ പണവും സമ്മാനങ്ങളും ലഹരി വസ്തുക്കളുമടക്കം 460 കോടി രൂപയുടെ വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. മെമ്മറി കാർഡ് റിപ്പോർട്ടിൻ്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാനുള്ള നിർദ്ദേശത്തിനെതിരെ നടൻ ദിലീപ്. നടിയെ ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങളുൾപ്പെട്ട മെമ്മറി കാർഡ് കോടതിയിലിരിക്കെ അനധികൃതമായി പരിശോധിച്ചെന്ന പരാതിയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എടുത്ത സാക്ഷിമൊഴികളുടെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാനുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശത്തിനെതിരെ നടൻ ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഈ ആവശ്യമുന്നയിച്ച് അതിജീവിത സെഷൻസ് കോടതിയെ സമീപിച്ചതാണെങ്കിലും തള്ളിയിരുന്നു. ഈ ഉത്തരവ് ചോദ്യം ചെയ്യാതെയാണ് ഹൈക്കോടതി നേരത്തെ തീർപ്പാക്കിയ കേസിൽ ഉപഹർജി നൽകിയതെന്നാണ് അപ്പീലിലെ വാദം. തീർപ്പാക്കിയ ഹർജികളിൽ വീണ്ടും അപേക്ഷ നൽകുന്നത് അനുവദനീയമല്ല. അന്തിമമാക്കിയ ഹർജികളിൽ വീണ്ടും പുതിയ നിർദ്ദേശങ്ങൾ ആവശ്യപ്പെട്ട് അപേക്ഷകൾ നൽകുന്നതിനെ സുപ്രീംകോടതി നിശിതമായി വിമർശിച്ചിട്ടുണ്ടെന്നും അപ്പീലിൽ അറിയിച്ചു. ഇതുകൂടാതെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ 2024 ജനുവരി 8 അന്വേഷണ റിപ്പോർട്ട് നിയമപരമല്ലാത്തതിനാൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നൽകിയ മറ്റൊരു ഉപഹർജിയും നൽകിയിരുന്നു. ഇതും ദിലീപ് എതിർത്തിരുന്നു. തുടർന്ന് ഉപഹർജി നിലനിൽക്കില്ലെന്ന വാദം പരിഗണിക്കുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വേനൽ അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയിരുന്നു. അറസ്റ്റിനെതിരെ കേജ്രിവാളിൻ്റെ ഹർജി അടിയന്തര പരിഗണനയില്ല, 29 പരിഗണിക്കും. റിമാൻഡ് 23 വരെ നീട്ടി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മടങ്ങിയെത്താനുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ശ്രമത്തിന് വീണ്ടും തിരിച്ചടി. മദ്യനയ കേസിലെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിൻ്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹർജിയിൽ നോട്ടീസ് അയച്ച കോടതി 29 പരിഗണിക്കാനായി മാറ്റി. അതേസമയം തിഹാർ ജയിലിൽ കഴിയുന്ന കെജ്രിവാളിൻ്റെ റിമാൻഡ് കാലാവധി റൌസ് അവന്യൂ കോടതി 23 വരെ നീട്ടുകയും ചെയ്തു. ഫലത്തിൽ 19 ഉം 26 ഉം നടക്കുന്ന ആദ്യ രണ്ട് ഘട്ട തിരഞ്ഞെടുപ്പിൻ്റെയും പ്രചാരണവേദിയിൽ കെജ്രിവാളിൻ്റെ അസാന്നിധ്യം തുടരും. രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം 24 വൈകിട്ട് അവസാനിക്കും. May 25 ഡൽഹിയിൽ വോട്ടെടുപ്പ്. കെജ്രിവാളിൻ്റെ ഹർജി പരിഗണിച്ച സുപ്രീംകോടതി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ മറുപടിക്കായി നോട്ടീസ് അയച്ച ശേഷമാണ് 29 മാറ്റിയത്. 19 പരിഗണിക്കണമെന്ന് കെജ്രിവാളിന് വേണ്ടി അഭിഷേക് മനു സിംഗ്വി ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല. കേസുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ബോധ്യപ്പെടുത്താനുണ്ടെന്നും അത് കോടതിയെ ഞെട്ടിപ്പിക്കുന്നതാകുമെന്നും സിംഗ്വി പറഞ്ഞു. ഇതിനെ ഇഡിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എതിർത്തു. ഹർജി നേരത്തെ പരിഗണിക്കണമെന്ന വാദം കോടതിയും അംഗീകരിച്ചില്ല. റിമാൻഡ് കാലാവധി ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിൽ വെർച്വലായാണ് കെജ്രിവാളിനെ റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയത്. അംബേദ്കർ സ്മരണ പുതുക്കി രാജ്യം. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ B.R. അംബേദ്കറുടെ 133 ജന്മവാർഷിക ദിനം രാജ്യം ആഘോഷിച്ചു. സാമൂഹിക പരിഷ്കർത്താവ്, നിയമവിശാരദൻ, വിദ്യാഭ്യാസ സാമ്പത്തിക വിദഗ്ധൻ തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം 1891 April 14 മധ്യപ്രദേശിലാണ് ജനിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പാർലമെൻറ്റ് സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിച്ചു. പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലെ അംബേദ്കറുടെ ഛായാചിത്രത്തിന് മുന്നിലും ഒട്ടേറെ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. ഒഡീഷയിലെ കേന്ദ്ര സർവകലാശാല അംബേദ്കർ പഠനത്തിനായി പ്രത്യേക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചതായി വൈസ് ചാൻസലർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലുള്ള 2 കാർഷിക കോളേജുകളിലെ 100 വിദ്യാർത്ഥികൾ 18 മുടങ്ങാതെ പഠിച്ചാണ് അംബേദ്കറുടെയും സാമൂഹിക പരിഷ്കർത്താവായ ജ്യോതിബ ഫൂലെയുടെയും ജന്മവാർഷികം ആഘോഷിച്ചത്. അംബേദ്കറുടെ ജന്മദിനം ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിച്ച ആം ആദ്മി പാർട്ടി രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. കേരളത്തിൽ ഇത്തവണ കാലവർഷം കനക്കും. കേരളമുൾപ്പെടെ ഇന്ത്യയുടെ 80% പ്രദേശങ്ങളിലും ഇത്തവണ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ പതിവിലേറെ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് പ്രവചനം. ജൂൺ സെപ്റ്റംബർ കാലയളവിലെ മഴ സംബന്ധിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ആദ്യ പ്രവചനത്തിലാണ് ഈ അനുമാനം. മെയ് അവസാനം പുറത്തിറക്കുന്ന അന്തിമ പ്രവചനത്തിൽ ഇതിൽ മാറ്റം വരാം. കാലവർഷം എന്നാണ് ആരംഭിക്കുകയെന്നും മെയ് അവസാനത്തിലെ പ്രവചനത്തിലാണ് പറയുക. സമുദ്രോപരിതലത്തെ അസാധാരണമായ വിധത്തിൽ ചൂട് പിടിപ്പിക്കുന്ന പ്രതിഭാസമായ എൽനിനോ നിലവിലുണ്ടെങ്കിലും ഇത് കാലവർഷം തുടങ്ങുന്നതോടെ തീർത്തും ഇല്ലാതാകുമെന്ന് IMD ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ മഹാപത്ര പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചതോടെ കേരളത്തിലെ തെക്കൻ ജില്ലകളിലെ താപനിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. തുടർച്ചയായി 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തിയിരുന്ന പുനലൂരിൽ ഇന്നലെ 35.6 ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം 35, കോട്ടയം 37.6, കൊച്ചി വിമാനത്താവളം 37.9 എന്നിവിടങ്ങളിലും താപനില കുറഞ്ഞു. എന്നാൽ വേനൽമഴ ലഭിക്കാത്ത വടക്കൻ ജില്ലകളിൽ താപനില ഉയർന്നു തന്നെയാണ്. കണ്ണൂർ വിമാനത്താവളം, തൃശൂർ വെള്ളാനിക്കര എന്നിവിടങ്ങളിലാണ് ഇന്നലെ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത്. പാലക്കാട് 39.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇടുക്കി, വയനാട് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മദ്യവേനൽ അവധിക്കാലത്ത് ക്ലാസുകൾ നടത്താൻ പാടില്ല. വിലക്ക് കർശനമായി നടപ്പാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ. മദ്യവേനൽ അവധിക്കാലത്ത് ക്ലാസുകൾ നടത്താൻ പാടില്ലെന്ന ഉത്തരവ് വിദ്യാലയങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്ന് ബാലാവകാശ കമ്മീഷൻ. സംസ്ഥാനത്ത് KER, അതായത് കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് ബാധകമായ സ്കൂളുകളിൽ ക്ലാസുകൾ നടത്തുന്നതിനുള്ള വിലക്ക് കർശനമായി നടപ്പാക്കാൻ കമ്മീഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പ്രൈമറി, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിവയ്ക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലവിലെ ഉത്തരവ് ബാധകമാണ്. വേനലവധിക്കാലത്ത് സംസ്ഥാനത്തെ CBSE, ICSE ക്ലാസ് സമയം രാവിലെ 7:30 മുതൽ 10:30 വരെയായി ക്രമപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് നിയമലംഘനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ CBSE തിരുവനന്തപുരം റീജിയണൽ ഓഫീസർക്കും ICSE ചെയർമാനും കമ്മീഷൻ നിർദ്ദേശം നൽകി. മദ്യവേനൽ അവധിക്കാലത്ത് വിവിധ ക്ലാസുകൾ നടത്തുന്നതായി കമ്മീഷന് പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി റിപ്പോർട്ട് 15 ദിവസത്തിനകം ലഭ്യമാക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ശുഭദിനം. നന്ദി.